بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد.
ഇനി ഹദീസിലുള്ള മസ്അലകൾ. ദർശ റെക്കോർഡ് ചെയ്ത് കേൾക്കുന്ന ആൾക്കാർക്ക് കൂടി വേണ്ടി പറയണം, നേരത്തെ ഞാൻ പറഞ്ഞ അറാബി എന്നുള്ള തെറ്റാണ്. അറാബി അല്ല, സഹാബി തന്നെയാണ്. അദ്ദേഹം മദീനയിൽ താമസിച്ചിരുന്ന ആളാണ്. നേരത്തെ അറാബിയാണെന്ന് പറഞ്ഞ് തെറ്റാണ്. ശരി, ഒന്നാമത്തെ മസ്അല, حكم من جامع في نهار رمضان متعمدا. حكم من جامع في نهار رمضان متعمدا ബോധപൂർവം റമദാനിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവന്റെ ഹുക്മു. ഭാര്യയുമായി മാത്രം ബന്ധപ്പെട്ട ഹുക്മല്ല, മറിച്ച് ഇപ്പോൾ ഒരു അടിമസ്ത്രീയായിട്ട് ബന്ധപ്പെട്ടാൽ ഇതേ ഹുക്മ് തന്നെയാണ്. ഹദീസിൽ വഖഅത്തു അല ഇംറാഅത്തി എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് മാത്രം ബാധകമല്ല, ഒരാൾ അടിമസ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ ഹുക്മ് തന്നെയാണ്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അവരാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ എല്ലാ പണ്ഡിതന്മാരും എന്ന് തന്നെ പറയാം. ആമത്തുൽ ഫുഖഹ അലാ അന്നൽ കഫാറത്ത് വാജിബ. കഫാറത്ത്, അതായത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, അതിൽ സാധിക്കുന്നത് ഏതാണോ അത് ചെയ്യൽ വാജിബാണ് എന്നതാണ് ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ആരുടെ കാര്യത്തിലാണ്? ബോധപൂർവം ചെയ്തവന്റെ കാര്യത്തിലാണ്. നമ്മൾ പറഞ്ഞ പോലെ മറന്ന് ചെയ്തയാളുടെ കാര്യത്തിൽ എന്തുണ്ട്? ഖിലാഫുണ്ട്. മറന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടയാളാണെങ്കിൽ അയാളുടെ വിഷയത്തിൽ ഖിലാഫുണ്ട്. എന്നാൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും ബോധപൂർവം ചെയ്ത ആൾക്ക് കഫാറത്തുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നു കഴിഞ്ഞ വർഷം തർജീഹ്? എന്തായിരുന്നു ബോധപൂർവം ഒരാൾ മറന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അയാളുടെ ഹുക്മ് എന്താണ്? കഫാറത്തുണ്ടോ? ഇല്ല, നമ്മൾ തർജീഹ് നടത്തിയത് ശരിയാണെന്ന് പറഞ്ഞ അഭിപ്രായം അതാ. രണ്ടാമത്തെ അഭിപ്രായം, അൽ കഫാറത്തു ലൈസത് ബി വാജിബ. കഫാറത്ത് വാജിബല്ല, ഈ ഖൗല് ശാദ്ദ്. വഹാദൽ ഖൗല് ശാദ്ദ് ജിദ്ദൻ, വളരെ ഒറ്റപ്പെട്ട ഖൗലാണ്. ഷാബിക്ക് ഈ അഭിപ്രായമുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അൽ ഇമാം ഷാബി, ആമിർ ഇബ്നു മൻ
അബൂ മൈസറ,
അബൂ മൈസറ ആമിർ ഇബ്നു ഷുറഹ്ബീൽ ഷാബി, അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. വളരെ ദഈഫാണ് ഈ ഖൗല്, വളരെ ഷാദ്ദായ ഖൗലാണ്. മാത്രമല്ല നസ് വ്യക്തമാണ് അല്ലേ, ഹദീസ് വ്യക്തമല്ല. ഈ വിഷയത്തിലുള്ള കഫാറ വാജിബാണെന്നുള്ള ഹദീസ് വളരെ വ്യക്തമാണ്. അവരുടെ തെളിവ് ഖിയാസാണ്. ഇതിനുള്ള തെളിവ് എന്താണ്? ഖിയാസാണ്. നിസ്കാരം ഫസാദായി കഴിഞ്ഞാൽ അതിനെന്തില്ല? കഫാറത്തില്ല. അപ്പൊ അതേപോലെ തന്നെ നോമ്പു എന്നൊരു ഖിയാസ് നടത്തി. എന്താ മറുപടി? ഖിയാസാണ് അവർ നടത്തിയത്. എന്താ ഖിയാസ്? നോമ്പ് ബാത്തിലായാലും ഗഫാറത്തില്ല, നിസ്കാരം ബാത്തിലായാലും ഗഫാറത്തില്ല. അപ്പൊ അതേപോലെ നോമ്പിനും ഗഫാറത്ത്. അപ്പൊ പിന്നെ മറുപടി എന്താ? അൽ ഖിയാസു മഅന്നസ് ഫാസിൽ, തെളിവുള്ളതിനോടൊപ്പം പിന്നെ ഖിയാസ് ഇല്ല. ഖിയാസ് ചെയ്താൽ അത് ബാത്തിലാണ്. തെളിവുള്ളതിന്റെ ഒപ്പം ഖിയാസ് നിലനിൽക്കില്ല. هذا قياس مع وجود النص. ഇതാണ് ഒന്നാമത്തെ മസ്അല. രണ്ടാമത്തെ മസ്അല, നമ്മൾ കഴിഞ്ഞ തവണ എടുത്തതാണെങ്കിൽ കൂടി ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വേറെ നിലനിൽക്കുന്നുണ്ട്. ഹുക്മു മൻ ജാമഅ ഫീ നഹാരി റമദാന നാസിയൻ, റമദാനിന്റെ പകലിൽ മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവന്റെ ഹുക്മ എന്താണ്? കഴിഞ്ഞ തവണ എടുത്തതാണെങ്കിൽ കൂടി ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കൂടിയുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു കഫാറത്ത് വാജിബാണ്, അഭിപ്രായം ശരിയാണോ? മറന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവന് കഫാറത്തുണ്ടോ? ഇല്ല. പക്ഷെ ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. ആർക്കൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നത്? ഇമാം മാലിക്കിന്. ഇമാം മാലിക്കിന് അഭിപ്രായം ഉണ്ടായിരുന്നത് എന്ത്? മറന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കഫാറത്ത് വാജിബാണെന്ന്. അതിനവിടെ ഖിയാസ് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ അഭിപ്രായം പിന്നെ അതിന് അവർ തെളിവാക്കിയ ഹദീസുകൾപ്പെട്ട ഒരു ഹദീസാണ് ഇത്. ഈ ഹദീസും അതിനൊരു തെളിവാക്കിയിട്ടുണ്ട്. അതിനവർ തെളിവായി പറഞ്ഞത് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് നീ മറന്നിട്ടാണോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, അല്ല ഓർമ്മയിലാണോ എന്ന് ചോദിച്ചിട്ടില്ല. ഫഖാഅത്തു അലി ഇംറഅത്തി എന്ന് പറഞ്ഞ ആളോട് നീ മറന്നിട്ടാണോ, അതല്ല ബോധപൂർവമാണോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല. അപ്പൊ ഒരു നസ്സില് ഒരു തെളിവിൽ രണ്ട് ഇഹ്തിമാൽ വന്നാൽ, മുന്നേ തഫ്സീർ എടുക്കുമ്പോൾ എടുത്തിട്ടുണ്ട് ഖാഇദ, ഒരു വാക്കിന് രണ്ട് ഇഹ്തിമാലുകളുണ്ട്, രണ്ട് വിശദീകരണങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ രണ്ട് വിശദീകരണങ്ങളും തെറ്റുമല്ല, രണ്ട് വിശദീകരണങ്ങളും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും സ്വീകരിക്കാം, അതാണ് കൂടുതൽ നല്ലത്. ഇപ്പൊ നമ്മൾ ചില ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിരുന്നത്, ഉദാഹരണത്തിന് സ്വറാത്തുൽ മുസ്തഖീം. സ്വറാത്തുൽ മുസ്തഖീമിന്റെ ഷർഹിന് തഫ്സീറിന് പണ്ഡിതർ പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു അത് ഇസ്ലാമാണ്, വേറെ ചില ആളുകൾ പറഞ്ഞു ഖുർആനാണ്, വേറെ ചില ആളുകൾ പറഞ്ഞു സുന്ന, വേറെ ചില ആളുകൾ പറഞ്ഞു ഇത്തിബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ചില ആളുകൾ പറഞ്ഞു മൻഹജു സ്വഹാബ. ഇങ്ങനെ പല തഫ്സീർ, ഇതൊക്കെ എന്താണ്? ഒരേ അർത്ഥമാണ്. ആ അർത്ഥങ്ങൾക്കൊക്കെ അവിടെ സാധ്യതയുണ്ട്, അതിനൊക്കെ അവിടെ സാധ്യതയുണ്ട്. സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇത് ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിലുള്ള സ്വറാത്തുൽ മുസ്തഖീം ഇസ്ലാമാണെന്ന് പറഞ്ഞാലും ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താന്ന് പറഞ്ഞാൽ ശരിയാണ്, ഖുർആനാണെന്ന് പറഞ്ഞാലും ശരിയാണ്, സഹാബത്തിന്റെ മനഹജാണെന്ന് പറഞ്ഞാലും ശരി, ഇതൊക്കെ അതിനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇതൊക്കെ ഒന്നെന്നാണ്, ഈ പറഞ്ഞ എഹ്തിമാലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ രണ്ട് എല്ലാ എഹ്തിമാലും ഒരുമിച്ച് സ്വീകരിക്കലാണ് കൂടുതൽ നല്ലത്, കാരണം അതാണ് ആയത്തിന് കൂടുതൽ വിശാലമായ അർത്ഥം നൽകുക. അപ്പൊ അതിന് അവരെ പ്രേരിപ്പിക്കുന്നത് പണ്ഡിതന്മാർക്കിടയിൽ നിയമമുണ്ട്, കായതയുണ്ട്. ഒരു വിഷയത്തിൽ രണ്ട് എഹ്തിമാലുകൾ, ഒരു കാര്യത്തിൽ നിന്ന് നസ്സിൽ നിന്ന് രണ്ട് എഹ്തിമാലുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ, ആ രണ്ട് എഹ്തിമാലും സഹീഹാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, രണ്ടു ശരിയാണ്. ഈ ഹദീസിൽ അവർ പറഞ്ഞു ഇദ്ദേഹം മറന്നിട്ടാവാനും സാധ്യതയുണ്ട്, ബോധപൂർവം ചെയ്താവാനും സാധ്യതയുണ്ട്. അപ്പൊ രണ്ട് സാധ്യത ഉള്ളതുകൊണ്ട് രണ്ട് സാധ്യതയും എടുക്കാം. അപ്പൊ മറന്നിട്ടുള്ള ആൾക്കും മറക്കാതെ ചെയ്ത ആൾക്കും ഈ ഹദീസ് ബാധകമാണ്. മനസ്സിലായോ? മനസ്സിലായോ? നമുക്ക് മനസ്സിലായോ? ഒരു നസ്ല് രണ്ട് സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ ആ രണ്ട് സാധ്യതകളും ശരിയായ അർത്ഥമാണ് നൽകുന്നതെങ്കിൽ, ഒരു തെളിവിൽ രണ്ട് സാധ്യതകൾ വന്ന രണ്ട് തെളിവും ശരിയായ സാധ്യതകളായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ രണ്ടും എടുക്കാം. കാരണം എന്താ, അപ്പോഴും കൂടുതൽ ഫായിദ കിട്ടുള്ളൂ. ഒരു ഹദീസിൽ നിന്ന് എത്രമാത്രം ഫായിദ എടുക്കാൻ പറ്റും അത്രയും എടുക്കാം. അപ്പോ രണ്ട് സാധ്യതകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഹദീസിലുള്ളതുപോലെ ഇയാൾ ചിലപ്പോൾ മറന്നിട്ട് പറഞ്ഞതാവാനും സാധ്യത കാണുന്നുണ്ട്, ബോധപൂർവം ചെയ്താവാനും സാധ്യത കാണുന്നുണ്ട്. അയാൾ പ്രത്യേകിച്ച് അതിലൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. രണ്ട് സാധ്യത ഉണ്ട്. അപ്പൊ ഈ രണ്ട് സാധ്യതയും എടുത്തു കഴിഞ്ഞാൽ രണ്ട് ആളുകളുടെ വിഷയത്തിൽ ഈ ഹദീസിന് ഹുക്കും കിട്ടും. ആരൊക്കെ? ഒന്ന് മുതഅമ്മിദായി ചെയ്ത ആള്, രണ്ട് നാസിയായിട്ട് ചെയ്ത ആള്, ഒന്ന് ബോധപൂർവം ചെയ്ത ആള്, ഒന്ന് മറന്നിട്ട് ചെയ്ത ആള്. ഈ രണ്ടാളുകളുടെ വിഷയത്തിലും ഈ ഹദീസ് ആപ്റ്റ് ആവും. മനസ്സിലായോ? അപ്പൊ ഈ രണ്ടും എടുത്താൽ കൂടുതൽ ഫായിദയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഈ രണ്ട് എഹ്തിമാലുകളും സ്വീകരിക്കലാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവനും ബാധകമാണ്. അതാണ് അവരുടെ വാദം, അവരുടെ നിലപാട്. ശരി, അപ്പൊ അതിനുള്ള മറുപടി എന്തായിരിക്കും? എന്താ ആ ഹദീസ് അല്ലാതെ ഈ ഹദീസ് ഒന്നും വല്ല മറുപടിയും കാണാൻ പറ്റും? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവരുടെ കൗലി, ഞാൻ പറഞ്ഞല്ലോ അവരുടെ കൗലില് ഏതെങ്കിലും ഒരു ഭാഗം ശരിയാണെന്ന് അംഗീകരിച്ചോണ്ടല്ലോ ഞാൻ അത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഏതൊരു മറുപടി പറയാം. ഈ ഹദീസ് അവര് പറഞ്ഞു, ഈ ഹദീസിൽ എവിടെയും മറന്നിട്ടാണോ ബോധപൂർവം ചെയ്തതാണോ എന്ന പരാമർശമില്ല. അതുകൊണ്ട് ഈ രണ്ട് അർത്ഥത്തിലേക്കും ആ ഹദീസ് സ്വീകരിക്കാം എന്നാണ് അവര് പറഞ്ഞത്. ശരി, അതിനുള്ള മറുപടി എന്താണ്? വേറെ ഹദീസുകളല്ലാതെ ഈ ഹദീസിന് തന്നെ മറുപടി തരാൻ പറ്റും. അഹ്സൻതും ബാറക്കല്ലാ. ഹലക്തു എന്ന വാക്കിൽ നിന്ന് അയാളത് ബോധപൂർവം ചെയ്താന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നശിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. അയാളെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഒരിക്കലും നശിച്ചിട്ടില്ല. ബോധപൂർവം ചെയ്തവനെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. ബോധപൂർവം ചെയ്തവനാണ് തെറ്റുകാരൻ. മറന്നിട്ട് ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റുകാരനല്ല. അയാൾ പറഞ്ഞ ഹലക്തു എന്നാണ്, ഞാൻ നശിച്ചുപോയി എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ബോധപൂർവം ചെയ്തു എന്നാണ്. അങ്ങനെ ബോധപൂർവം ഒരു കാര്യം വ്യക്തമായി ചെയ്തു എന്ന് അയാളുടെ വാക്കിൽ നിന്ന് പ്രകടമായ സ്ഥിതിക്ക് പിന്നെ അത് ചോദിക്കേണ്ട കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. അയാളുടെ വാക്കിൽ നിന്ന് തന്നെ പ്രകടമാണ് ഹലക്തു, ഞാൻ നശിച്ചു. ഞാൻ നശിച്ചു എന്ന് ഒരിക്കലും മറന്നുപോയി ചെയ്ത ഒരാൾ പറയില്ല. കാരണം മറന്ന് ചെയ്താൽ അത് തെറ്റ് പൊറുക്കപ്പെട്ടതാണ്, അത് അയാൾക്ക് തന്നെ അറിയാം. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കായത അല്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മൾ മറന്നാൽ നമ്മൾ അള്ളാഹു അതിന്റെ പേര് പിടികൂടരുത് എന്ന് ഖുർആനിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും വന്നതാണ്. അപ്പൊ മറന്നുകൊണ്ട് ചെയ്തതാണെങ്കിൽ തെറ്റില്ല. പക്ഷെ അയാൾ ഒരിക്കലും തെറ്റുകാരനല്ല എന്ന രൂപത്തിലല്ല വരുന്നത്. അയാൾ പറയുന്നത് തന്നെ ഹലക്തു എന്നാണ്. മാത്രമല്ല ചറഖ്തു എന്നാണ്. മഷാ അല്ലാഹ്, അഹ്സൻതും. നല്ല ഇസ്തിദ്ലാലാണ്, അതാണ് ഇസ്തിദ്ലാൽ. അതിലുള്ള തെളിവ് അതാണ്, ഞാൻ നശിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. ആ വാക്കിൽ നിന്ന് എന്ത് കിട്ടും? അയാളത് ബോധപൂർവം ചെയ്താന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് അതിനുള്ള മറുപടി. ഈ ഹദീസിൽ എവിടെ എന്തില്ല, അയാൾ മറന്നിട്ടല്ല ചെയ്തത് എന്ന സൂചനയില്ല. മറന്നിട്ടല്ല, മറിച്ച് ബോധപൂർവം ചെയ്തതാണ് എന്നതിനുള്ള സൂചനയാണ് ഈ ഹദീസിൽ വ്യക്തമായി കാണാൻ സാധിക്കുക. മനസ്സിലായില്ലേ? മാത്രമല്ല അതിനോടൊപ്പം അവര് മറന്നിട്ട് ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നോമ്പ് ബാത്തിലാകില്ല എന്നതിന് ഒരു തെളിവ് പറഞ്ഞിട്ടുണ്ട്. ആ തെളിവ് അവർക്കെതിരാവും. ഇവിടെ എന്തായിരുന്നു ആ തെളിവ്? ഒരാൾ മറന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വളരെ സാധ്യത കുറവാണ് എന്ന് അവർ പറഞ്ഞിരുന്നു. അതുകൂടെ ആപ്റ്റ് ആവും, അതുവരെ അവർക്കുള്ള മറുപടിയാവും. ഇയാളെ സംബന്ധിച്ചുള്ള മറന്നിട്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്? ലൈംഗിക ബന്ധത്തിന് മുഖദ്ദിമാത്തുകൾ ഉണ്ടാവും, ഇതിന് ആമുഖം തുടക്കമൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഒരാൾ ചാടിക്കേറി ഭക്ഷണം കഴിച്ച് തിന്ന് തീർക്കണ പോലല്ലോ ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് മുഖദ്ദിമാത്തുകളും അതിന് ഇടയിലുള്ള സമയവും ഒക്കെ ഉണ്ട്. മാത്രമല്ല ചെയ്യാൻ വേറൊരാൾ ഒരുമിച്ചുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് മറക്കുക എന്നുള്ളത് വളരെ ഭയതാണ്. അവർ പറഞ്ഞ തെളിവ് തന്നെ അവർക്കെതിരാവും. ഒരാൾ മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് വളരെ സാധ്യത കുറവാണ്. ഇതാണ് ഇസ്തിദ്ലാലിന്റെ രൂപം. പണ്ഡിതന്മാർ മറുപടി പറയുന്ന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവർ എത്രമാത്രം ശക്തമായി ഓരോ ഭാഗങ്ങളും പരിഗണിച്ചിരുന്നു എന്ന്. ശരി, ഇപ്പൊ മനസ്സിലായില്ലേ? ശരി, അടുത്ത മസാല. هل الترتيب في كفارة من جامع في نهار رمضان واجب؟ هل الترتيب في كفارة من جامع في نهار رمضان واجب؟ മലയാളത്തിൽ പറഞ്ഞാൽ റമദാൻ മാസത്തിന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവനുള്ള കഫാറത്ത് തർത്തീബോടുകൂടി ചെയ്യൽ വാജിബാണ്. ഈ ഹദീസിൽ എങ്ങനെയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആദ്യം എന്താ ചോദിച്ചു, ഹൽ തജിദു റഖബതൻ തുഅതിഖുഹ, പിന്നെ ചോദിച്ചത് ഹൽ തസ്തതിഉ ഇത്ആമ, ഹൽ തസ്തതിഉ അൻ തസൂമ ഷഹറൈനി മുതതാബിഇൈനി, മൂന്നാമത്തേത് ഹൽ തജിദു ഇത്ആമ സിത്തീന മിസ്കീൻ. അപ്പൊ ഇത് മൂന്നെണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ തർത്തീബ് നിർബന്ധമാണോ അല്ലേ, ഇതൊരു മസലയാണ്. ഒരു വിഭാഗം പറഞ്ഞു അൽ കഫാറത്തു അല തഖീർ, അല തഖീർ, അൽ തഖീർ. അലിഫ്ലാം താ ഖാ യാ യാ റാ. റമദാൻ മാസത്തിൽ ഒരാൾ രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അയാൾക്ക് കഫാറത്ത് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് ഇഷ്ടം, തഖീറിനെ മനസ്സിലായോ, ഈ മൂന്നെണ്ണത്തിൽ ഇഷ്ടമുള്ള അയാൾക്ക് ചെയ്യാം, ആ ചോയ്സ് തഖീർ. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أن يكون إذا وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة. خيرة ما ترنيرفا അപ്പൊ തഖീർ ഉണ്ട് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അതായത് ഇപ്പൊ ഒരാൾക്ക് മൂന്നും ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, അയാൾക്ക് വേണമെങ്കിൽ അടിമയെ കൊടുക്കാം, വേണമെങ്കിൽ രണ്ടു മാസം നോമ്പ് വെക്കാം, വേണമെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. ഇത് മൂന്നും ആൾക്ക് സാധിക്കുമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. അയാൾക്ക് ആദ്യം പറഞ്ഞ കാര്യം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, അതാണ് ഒരു അഭിപ്രായം. അതിന് തെളിവാക്കിയത് അബൂ ഹുറൈറയുടെ ഹദീസാണ്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ അഫ്തറ ഫീ റമദാന. ഇൻഷാ അല്ലാഹ് പുസ്തകം കിട്ടും, ഉറൈഖാത്ത് കിട്ടുമ്പോ നിങ്ങൾക്ക് നോക്കി എഴുതിയാൽ മതി. അബൂ ഹുറൈറയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നു. അന്ന റജുലൻ അഫ്തറ ഫീ റമദാൻ, അയാൾ റമദാൻ മാസത്തിൽ നോമ്പ് മുറിച്ചു. ഫഅമറഹു റസൂലുള്ളാഹി സ്വല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അൻ യുകഫിറ ബിഇത്ഖി റഖബത്തിൻ ഔ സിയാമി ഷഹ്റൈനി ഔ ഇത്ആമി സിത്തീന മിസ്കീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് കഫാറത്ത് കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെ? ബിഇത്ഖി റഖബ, ഒന്നല്ലെങ്കിൽ അടിമയെ മോചിപ്പിച്ചുകൊണ്ട്, ഔ അതല്ലെങ്കിൽ, ഔ എന്ന വാക്കിനെ അറിയാം, ഇതല്ലെങ്കിൽ അത് എന്ന അർത്ഥം ലഭിക്കുന്ന വാക്കാണ് ഔ, അതല്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നോൽക്കാൻ, ഔ ഇത്ആമി സിത്തീന മിസ്കീനൻ, അതല്ലെങ്കിൽ 60 മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാൻ അയാളോട് കൽപ്പിച്ചു. അപ്പോൾ തഖീറിന് അറിയിക്കുന്ന ഔ എന്ന പദമാണ് ഉപയോഗിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഇഷ്ടമുള്ളത് ചെയ്യാമെന്നാണ് അവര് പറഞ്ഞത്. ഈ അഭിപ്രായം ഇമാം മാലിക്കിന്റെയും അഹ്മദിന്റെയും കൗലാണ്. വലാക്കിൻ ഫി ഇഹ്ദ റിവായതൈനി അൻഹുമ, അവരുടെ അഭിപ്രായങ്ങളായി പറയപ്പെട്ടവയിൽ ഒരു അഭിപ്രായം ഇതാണ്. അവർക്ക് രണ്ടഭിപ്രായങ്ങളുണ്ട്, രണ്ടഭിപ്രായം അവർക്കുണ്ട്, അതിൽ ഒരു അഭിപ്രായം ഇതാണ്. അവരിൽ നിന്ന് രണ്ട് അഭിപ്രായങ്ങൾ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇമാം മാലിക്കും ഇമാം അഹ്മദ്. ഇഹദ റിവായതൈനി അൻഹുമ എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് റിവായത്തുകളുണ്ട്, രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ അവർക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒരു അഭിപ്രായം ഇതാണ്, ഇമാമിങ്ങൾ സത്യം മനസ്സിലായ ഹക്ക് മനസ്സിലായതിലേക്ക് മാറുമായിരുന്നു, സ്വഭാവട്ട് അവർക്ക് അഭിപ്രായങ്ങൾ വർദ്ധിച്ച അതുകൊണ്ടാണ്. ആദ്യ ഒരു അഭിപ്രായം പറഞ്ഞു, ചിലപ്പോൾ പിന്നെ അത് മാറ്റി പറയും. അപ്പൊ ആദ്യം കേട്ട ശിഷ്യന്മാർ അത് പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ കേട്ട ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുക്കുന്ന ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് റിവായത്തായി, അങ്ങനെയാണ് റിവായത്ത് വർദ്ധിക്കുന്നത്. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? അന്നഹ അല തർത്തീബ്, ആദ്യത്തേത് തഖീർ ആണെങ്കിൽ രണ്ടാമത്തെ തർത്തീബാണ്. ഒരു വിഭാഗം പറഞ്ഞു അന്നഹ അല തഖീർ അൽ കഫാറത്തു അല തഖീർ, രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു അൽ കഫാറ അല തർത്തീബ്, തർത്തീബ് അനുസരിച്ച് തന്നെ കൊടുക്കണം. ആദ്യം ഇത് പിന്നെ അത് പിന്നെ അത് അങ്ങനെ തന്നെ കൊടുക്കണം. ശരി, എന്തായിരിക്കും അവരുടെ മറുപടി? എങ്ങനെയായിരിക്കും? നമ്മൾ പഠിച്ച ഖവാഇദുകൾ അതിന് മറുപടി ഉണ്ട്. ഒന്നാമത്തെ അഭിപ്രായം ശരി, രണ്ടാമത്തെ അഭിപ്രായം ശരി, അതിനുള്ള തെളിവ് എന്തായിരിക്കും? അപ്പൊ ആ ഹദീസിൽ വന്നതോ ഔ എന്ന് വന്നതോ? ആ അപ്പൊ ഏത് കായതയാണ് നമ്മളവിടെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്? നമ്മൾ മുന്നേ പഠിച്ച നിയമങ്ങൾ ഏത് നിയമമാണ് ഇവിടെ? പറഞ്ഞോ ഏതാണ്? അത്തഖ്സീസ്. ഇവിടെ അത് വെച്ച് യാതൊരു ബന്ധമില്ല. ഏതായിരിക്കും? രണ്ട് ഹദീസും അമലാക്കുക. രണ്ട് ഹദീസും അമലാക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ കൗല് വേണം. ഒന്നാമത്തെ കൗലാണെങ്കിൽ ആകെ ആ ഒരു ഹദീസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഈ ഹദീസ് പ്രാവർത്തിയാക്കാൻ പറ്റില്ല. കാരണം ഈ ഹദീസിൽ വ്യക്തമായിട്ട് തർത്തീബോട് കൂടി നബി സ്വാസം ചോദിച്ചത്. ആദ്യം അത് ചോദിച്ചു, അതില്ലാന്ന് പറഞ്ഞപ്പോൾ അടുത്ത് ചോദിച്ചത്. അതല്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചോദിച്ചിട്ടില്ല? ഹൽ തജിദു ത്വആമ സിത്തീന മിസ്കീനൻ ഔ കദാ ഔ കദാ, അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇതല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഇത് നിനക്കുണ്ടോ എന്നല്ല ചോദിച്ചത്. ഇതില്ലാന്ന് പറഞ്ഞപ്പോ അത്, അതില്ലാന്ന് പറഞ്ഞപ്പോ അത്, അങ്ങനെ തർത്തീബോട് കൂടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പൊ അതിൽ തർത്തീബ് വ്യക്തമായി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഹദീസിലെ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസിൽ തർത്തീബ് വ്യക്തമായി വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞ ഹദീസിൽ തർത്തീബില്ല. അപ്പോ ആദ്യത്തെ ഹദീസ് ഇസ്തിദ്ലാൽ ചെയ്ത ഈ ഹദീസ് ഒഴിവാക്കേണ്ടി വരും. ഈ ഹദീസ് സ്വീകരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഹദീസ് സ്വീകരിക്കുക, ഈ ഹദീസ് സ്വീകരിക്കുക. എങ്ങനെ? ആദ്യത്തെ ഹദീസ് മുജ്മലാണ്, അത് ചുരുക്കി പറഞ്ഞതാണ്. ഈ ഹദീസ് മുഫസ്സലാണ്, ഈ ഹദീസ് വ്യക്തമായി പറഞ്ഞു. രണ്ട് ഹദീസും അമലാക്കാം. ആദ്യത്തെ ഹദീസ് ഈ ഹദീസോടെ വിശദീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. ആദ്യത്തെ ഹദീസ് ഈ ഹദീസിന്റെ ചുരുക്കമാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഈ രണ്ട് ഹദീസും അമലാക്കാൻ പറ്റും. രണ്ട് ഹദീസുകളും അമൽ ചെയ്യുന്നതാണ് അതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത്. ഇതാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. ഷാഫിഈ, അബു ഹനീഫ, അതുപോലെ തന്നെ ഇമാം അഹമ്മദിന്റെ മദ്ഹബിലെ മഷ്ഹൂറായ അഭിപ്രായം ഇതാണ്. ഇമാം അഹമ്മദ് ഒരു അഭിപ്രായം ഇതുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഇത് മഷ്ഹൂറായ അഭിപ്രായം, അത് പ്രസിദ്ധമായ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ അസ്സൗരി, സുഫിയാൻ അസ്സൗരി, അതുപോലെ ലൗസാഇ, ഇവരുടെയൊക്കെ അഭിപ്രായം ഇതാണ്. ഏത്? തർത്തീബ് നിർമ്മാണം സാധിക്കുമെങ്കിൽ ആദ്യം പറഞ്ഞു തന്നെ കൊടുക്കണം, എങ്കിൽ മാത്രമേ അടുത്തത് അതിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇത് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും. طيب نكتفي بهذا القدر، نصلي ونسلم على خاتم الأنبياء والمرسلين، وصلى الله وسلم.